ഭാവിയിൽ വിശുദ്ധന്മാർ തീരുമാനമെടുക്കുന്ന വിഷയങ്ങളുടെ ഗാംഭീര്യമോർത്താൽ ഇപ്പോൾ വിധി പറയേണ്ട വിഷയങ്ങൾ തുലോം നിസ്സാരങ്ങളാണ്.
ട്രാൻസ്‌വേൾഡ് റേഡിയോ ഇന്ത്യയുടെ ജീവസന്ദേശ വചന പഠന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നും തിരുവചനം പഠിക്കുവാൻ നമുക്ക് ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പഠനം ആരംഭിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു, ശ്രദ്ധിച്ചാലും.
രണ്ട് വിശ്വാസികൾ തമ്മിലുള്ള പ്രശ്നം മറ്റു വിശ്വാസികൾ പരിഹരിക്കുവാൻ കൊണ്ടുവരണം. വിധിക്കുവാനുള്ള വിശ്വാസികളുടെ കഴിവിനെ കാണിക്കുന്ന മൂന്ന് കാരണങ്ങൾ പൌലോസ് നമ്മോട് പറയുന്നു. നാം കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം ആറാം അധ്യായമാണല്ലോ കഴിഞ്ഞ ദിവസം പഠിക്കുവാൻ ആരംഭിച്ചത്. ആറാം അധ്യായത്തിന്റെ രണ്ടാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ, വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കും എന്നറിയുന്നില്ലയോ? ലോകത്തെ നിങ്ങൾ വിധിക്കുമെങ്കിൽ ഏറ്റവും ചെറിയ സംഗതികളെ വിധിപ്പാൻ നിങ്ങൾ അയോഗ്യരോ? എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾ ഒരു വിശ്വാസിയാകുന്നുവെങ്കിൽ ക്രിസ്തുവിനോടുകൂടി ഈ ലോകത്തെ ഭരിക്കുന്നതിൽ ഒരു പങ്ക് താങ്കൾക്ക് ഒരു ദിവസമുണ്ടാകും. വെള്ള സിംഹാസനത്തിലിരുന്നുള്ള വലിയ ന്യായവിധിയെക്കുറിച്ചല്ല ഇവിടെ സംസാരിക്കുന്നത്. അത് നഷ്ടപ്പെട്ടവർ ക്രിസ്തുവിനു മുൻപാകെ ന്യായവിധിക്കായി പ്രത്യക്ഷപ്പെടുന്ന അവസരമാകുന്നു. ഇവിടെ ഉദ്ദേശിക്കുന്നത് നിത്യത മുഴുവൻ പ്രപഞ്ചത്തിന്റെ കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുന്ന കാര്യമാണ്. മനസ്സിലായല്ലോ? നിത്യത മുഴുവൻ. ഒന്ന്, വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കും. വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കും എന്നിവിടെ പറയുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് ഇത് പൌലോസ് തിമൊത്തിയോസിന് എഴുതിയതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. രണ്ട് തിമൊത്തിയോസ് 2:12 നാം വായിക്കുന്നു, സഹിക്കുന്നു എങ്കിൽ കൂടെ വാഴും, നാം തള്ളിപ്പറയുമെങ്കിൽ അവൻ നമ്മയും തള്ളിപ്പറയും. ഈ ലോകത്തിന്റെ കാര്യങ്ങളിൽ നാം തീർപ്പ് കൽപ്പിക്കുമെന്നാണ് ഇതിന്റെ അർത്ഥമെന്നത്രേ ഞാൻ വിശ്വസിക്കുന്നത്. ഭാവിയിൽ വിശുദ്ധന്മാർ തീരുമാനമെടുക്കുന്ന വിഷയങ്ങളുടെ ഗാംഭീര്യമോർത്താൽ ഇപ്പോൾ വിധി പറയേണ്ട വിഷയങ്ങൾ തുലോം നിസ്സാരങ്ങളാണ്. നിത്യതയുടെ വെളിച്ചത്തിൽ ഈ ആയുസിലെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുവാൻ സാധിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ആറാം അധ്യായത്തിന് മൂന്നാം വാക്യത്തിൽ, നാം ദൂതന്മാരെ വിധിക്കും എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഐഹിക കാര്യങ്ങളെ എത്രയധികം. വിശുദ്ധന്മാർ ദൂതന്മാരെ വിധിക്കും, ഇത് രണ്ടാമത്തെ കാര്യമാണ്. അറിയുന്നില്ലയോ എന്ന് പല പ്രാവശ്യം പൌലോസ് ഉപയോഗിക്കുന്നു. അറിയുന്നില്ലയോ എന്ന് പൌലോസ് പറഞ്ഞപ്പോൾ സഹോദരന്മാർ അറിഞ്ഞിരുന്നില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പായി വിശ്വസിക്കാവുന്നതാണ്. അവർ ഈ കാര്യത്തിൽ അജ്ഞരായിരുന്നു എന്ന് പറയുന്ന ഒരു മാന്യമായ രീതി മാത്രമാണിത്. ഒരു വലിയ പങ്ക് സത്യം ഇവിടെ തുറന്നു കാണിക്കുകയാണ്. ഇത് എനിക്ക് ഗ്രഹിക്കാവുന്നതിനപ്പുറവുമാണ്. ഇവിടുത്തെ അർത്ഥം എന്താകുന്നു എന്ന് മനസ്സിലാക്കുവാൻ വാസ്തവത്തിൽ പ്രയാസമാണ്. ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ചയുള്ളവനായി മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടു. വീണ്ടെടുപ്പ് മൂലമായി മനുഷ്യൻ ദൈവവുമായുള്ള കൂട്ടായ്മയിലേക്ക് ഉയർത്തപ്പെട്ടു. അതെ, ദൂതന്മാരെക്കാൾ ഉയർന്ന ഒരു സ്ഥാനത്തേക്ക് എന്ന് മാത്രമേ എനിക്കറിയുള്ളൂ. മനുഷ്യന് വീഴ്ച സംഭവിക്കുവാനും ദൈവം അനുവദിച്ചു. അത് നന്മയ്ക്കായി തീരുകയല്ലായിരുന്നെങ്കിൽ ദൈവം ഒരിക്കലും അത് അനുവദിക്കുമായിരുന്നില്ല. മനുഷ്യനെ ഉയർന്ന ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവരുവാൻ അത് കാരണമായി തീർന്നു. നാം ദൂതന്മാരെക്കാൾ ഉയർന്ന സ്ഥാനത്താകുവാൻ പോകുകയാണ്. നാം അവരെ വിധിക്കുവാൻ പോകുകയാണ്. അവരുടെ മേൽ ആധിപത്യം പുലർത്തുവാൻ പോകുന്നു. ഞാൻ വീണ്ടും വീണ്ടും പറയട്ടെ, ഇത് എനിക്ക് ഗ്രഹിക്കാവുന്നതിനപ്പുറമാണ്, എന്നാൽ ഞാനത് വിശ്വസിക്കുന്നു. അറിയുന്നില്ലയോ എന്ന് മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് കാണുവാൻ നാം 9 വാക്യത്തിലേക്ക് പോകുകയാണ്. 9-10 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. 6 അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ, അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് അറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പീൻ. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയംഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, വാവിഷ്ഠാനക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. മൂന്നാമത്, അനീതി ദൈവരാജ്യത്തിലില്ല എന്നുള്ളതാണ് പ്രമാണം. വളരെ ശ്രദ്ധിച്ചു കേട്ടാലും, കാരണം ഇത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാകുന്നു. മതേതരമായ ഒരു ന്യായാധിപനോ കോടതിയോ ആത്മീകമായ ഒരു തീരുമാനം എടുക്കുവാൻ തക്കവണ്ണം സജ്ജരല്ല. കാരണം ആത്മീകമായ പ്രമാണങ്ങൾ ഉൾക്കൊള്ളുവാൻ അഥവാ ഗ്രഹിക്കുവാൻ അവർക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ടത്രേ സഭയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകൾ ശരിയായ തീരുമാനങ്ങൾ എടുക്കാതെ മാറിപ്പോകുന്നത്. ഒരു നിയമപുസ്തകത്തിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ പുറമേയുള്ള ന്യായാധിപന് അറിയാമായിരിക്കും. എന്നാൽ ആത്മീക തീരുമാനങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് ഒന്നും അറിയില്ല. ആത്മീകമായുള്ള വിവേചനാശക്തിയില്ല എന്നുള്ളതാണ് അതിന്റെ കാരണം. അങ്ങനെ ഭാഗികമായി മാത്രം വിധിക്കുവാൻ കഴിവുള്ള ഒരു സംഘത്തിന്റെ അടുത്ത് ആത്മീയർ തങ്ങളുടെ പ്രശ്നത്തിന് തീർപ്പ് കൽപ്പിക്കുവാൻ പോകുന്നത് എത്ര പരിതാപകരമാകും. ഇനി ഞാൻ 5-6 വാക്യങ്ങളിലേക്ക് വരികയാണ്. നിങ്ങൾക്ക് ലജ്ജയ്ക്കായി ഞാൻ ചോദിക്കുന്നു, ഇങ്ങനെ സഹോദരന്മാർക്ക് മധ്യേ കാര്യം തീർപ്പാൻ പ്രാപ്തിയുള്ള ഒരു ജ്ഞാനിയും നിങ്ങളുടെ ഇടയിൽ ഇല്ലയോ? അല്ല, സഹോദരൻ സഹോദരനോട് വ്യവഹരിക്കുന്നു, അതും അവിശ്വാസികളുടെ മുൻപിൽ തന്നെ. എല്ലാ വിശ്വാസികളും നല്ല ന്യായാധിപന്മാരാകണമെന്നില്ല എന്നത് തീർച്ചയാണ്. എന്നാൽ പൗലോസ് പറയുന്നത്, നിങ്ങൾക്ക് ലജ്ജയ്ക്കായി ഞാൻ ചോദിക്കുന്നു, ഇങ്ങനെ കാര്യം തീർപ്പാൻ പ്രാപ്തിയുള്ള ഒരു ജ്ഞാനിയും നിങ്ങളുടെ ഇടയിൽ ഇല്ലയോ? ലോകപ്രകാരമുള്ള കോടതിയിൽ പോകുമ്പോൾ വാസ്തവത്തിൽ ഒരു വിശ്വാസി പറയുന്നത് എന്തെന്നാൽ, ശരിയായി വിധിക്കുവാൻ കഴിവുള്ള വിശുദ്ധന്മാർ ആരുമില്ല എന്നത്രേ. എന്നാൽ ദൈവമക്കളായ അനേകരെ എനിക്കറിയാം, അവർ ന്യായമായി തന്നെ കാര്യങ്ങൾ വിധിക്കും. ആരുമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുവാൻ സാധ്യമല്ല. ഇനിയും ഒരു വിശ്വാസിക്ക് വിധിക്കുവാനുള്ള കഴിവ് എന്തിനാണ്? പൗലോസ് 3 കാരണങ്ങൾ നൽകും. ഞാൻ വായിക്കട്ടെ 11 വാക്യം. നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നു, എങ്കിലും നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. നിങ്ങൾ കഴുകൽ പ്രാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. തീത്തോസിന്റെ ലേഖനം 3:5 വാക്യത്തിൽ പറയുന്നത്, അവൻ നമ്മെ നാം ചെയ്ത നീതിപ്രവർത്തികളാലല്ല തന്റെ കരുണ പ്രകാരമത്ര രക്ഷിച്ചത്, അതും പുനർജനന സ്നാനം കൊണ്ടത്രേ. നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, കഴികൾ പ്രാപിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ കരുണ നാം ആയിരിക്കുന്നിടത്തേക്ക് ഇറങ്ങി വന്ന് നമ്മെ സ്പർശിച്ചതിനാൽ കരുണ എപ്രകാരമാണ് മറ്റുള്ളവർക്ക് നീട്ടേണ്ടതെന്ന് നാം അറിയേണ്ടതുണ്ട്. നാം കരുണ അനുഭവിച്ചതുകൊണ്ടാണ് നാം കരുണയുള്ളവരായിരിക്കുന്നത്. നാം അനുഭവിച്ച കരുണയുടെ ആഴത്തെ മനസ്സിലാക്കുമ്പോൾ മാത്രമേ മറ്റുള്ളവരോട് കരുണ കാണിക്കുവാൻ നമുക്ക് തോന്നൂ. കഴികൾ പ്രാപിച്ച അനേകം വിശ്വാസികൾ ഇന്ന് ഉണ്ട് എന്നുള്ള വസ്തുത നാം അംഗീകരിക്കേണ്ടതുണ്ട്. നാം അവരെ വിശ്വസിക്കണം. നമ്മുടെ കാര്യങ്ങൾക്ക് വിധി കൽപ്പിക്കുവാൻ രക്ഷിക്കപ്പെടാത്തവരെയല്ല, ദൈവമക്കളെ തന്നെ നാം ആശ്രയിക്കണം. 2, നിങ്ങൾ ശുദ്ധീകരണം പ്രാപിച്ചിരിക്കുന്നു. കൊരിന്ത്യ ലേഖനത്തിൽ ശുദ്ധീകരണം 2 വിധത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്, വിശുദ്ധീകരണം എന്ന പദം. എന്നാൽ ഇവിടെ ക്രിസ്തുവിൽ ആയിത്തീരുക എന്ന വിശുദ്ധീകരണ അവസ്ഥയാണ് അർത്ഥമാക്കുന്നതെന്ന് അത്ര ഞാൻ ചിന്തിക്കുന്നത്. വിശുദ്ധീകരണം എന്ന അവസ്ഥ, ഇതിന്റെ അർത്ഥം ക്രിസ്തു നമ്മുടെ ഭാഗത്തും എല്ലാ വിശ്വാസികളും ക്രിസ്തുവിൽ സഹോദരന്മാരുമാകുന്നു എന്നത്രേ. വേറൊരു ദൈവപൈതൽ എന്നെ വിധിച്ചാൽ അതിന്റെ അർത്ഥം എന്റെ സഹോദരന്മാരിൽ ഒരാൾ എന്നെ വിധിക്കുന്നു എന്നത്രേ. എന്റെ സഹോദരന്റെ വിധിയിൽ വിശ്വസിക്കുവാൻ ഞാൻ മനസ്സുള്ളവനാണ്. അതിന് ബുദ്ധിമുട്ടൊന്നും തോന്നുകയില്ല. ഒരു ചെറിയ പെൺകുട്ടി ഏകദേശം അവളോളം വലുപ്പമുള്ള ഒരു കുഞ്ഞിനെയും എടുത്തുകൊണ്ട് പ്രയാസപ്പെട്ട് വഴിയെ പോകുന്നത് കണ്ട് ഒരു മനുഷ്യൻ ചോദിച്ചു, കുഞ്ഞേ, ആ കുഞ്ഞ് നിനക്ക് ഭാരമല്ലേ? ആ കുട്ടി മറുപടി പറഞ്ഞു, ഓ സാരമില്ല, അവൻ എന്റെ സഹോദരനാണ് എന്ന്. ബന്ധം അനുസരിച്ചിരിക്കും മറ്റുള്ളവരെ നാം വഹിക്കുന്നതിന്റെ ഭാരവും ഭാരമില്ലായ്മയും. ഒരു സഹോദരൻ വലിയ ഭാരമുള്ളവനായിരിക്കില്ല. ഞാൻ ക്രിസ്തുവിലാണ്, എന്റെ സഹോദരനും ക്രിസ്തുവിലാണ്. അതുകൊണ്ട് ഞാൻ എന്റെ സഹോദരനെ വിശ്വസിക്കുവാൻ ഒരുങ്ങണം. മറ്റൊരു വിശ്വാസിയെ വിശ്വസിക്കുവാൻ താങ്കൾക്കുള്ള ബുദ്ധിമുട്ട് എന്താണ് സുഹൃത്തെ? ഈ വിഷയത്തിൽ താങ്കൾക്കുള്ള പരാജയം എന്തെന്ന് സ്വയപരിശോധന ചെയ്യുക. ഇത് വളരെ പ്രധാനപ്പെട്ടതായ ഒരു ചിന്തയാണ്. 3, നിങ്ങൾ നീതീകരണം പ്രാപിച്ചിരിക്കുന്നു. എന്റെ സഹോദരൻ ഒരു ന്യായകർത്താവാകുവാൻ അദ്ദേഹത്തിനുള്ള 3 യോഗ്യത എന്തെന്നാൽ, എന്റെ പാപങ്ങൾ ക്ഷമിച്ചതുപോലെ അദ്ദേഹത്തിന്റെ പാപവും ക്ഷമിച്ചിരിക്കുകയാണ്. ദൈവസിംഹാസനത്തിനു മുൻപാകെ എന്നെ നീതിമാനെന്ന് പ്രഖ്യാപിച്ചതുപോലെ തന്നെ അദ്ദേഹത്തെയും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. റോമലേഖനം 8:33 വാക്യത്തിൽ നാം വായിക്കുന്നത്, ദൈവം തെരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം. റോമലേഖനം 4:5 വാക്യത്തിൽ വായിക്കുന്നത്, പ്രവർത്തിക്കാത്തവനെങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ അവന്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു. എന്റെ ഒരു സഹവിശ്വാസിക്ക് ഇതറിയാം. അതിനാൽ മറ്റാരെക്കാളും ഭംഗിയായി എന്റെ കാര്യം കൈകാര്യം ചെയ്യുവാൻ അദ്ദേഹത്തിനറിയാമെന്ന് ഞാൻ കരുതുന്നു. ശരിയായ വിശ്വാസികളെ കണ്ടെത്തുവാൻ കഴിയുന്നില്ല എന്നതാണ് അനേകരുടെയും പരാതി. പ്രാർത്ഥിക്കുക, തക്ക വ്യക്തികളെ ദൈവം കാണിച്ചു തരും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനിയും നാം കാണുന്നത് വിശ്വാസികളുടെ ശരീരം പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. 6:12 സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട് എങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല. സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട് എങ്കിലും ഞാൻ യാതൊന്നിനും അധീനനാകയില്ല. ഒരു വിശ്വാസിക്ക് ചെയ്യുവാൻ സാധിക്കുന്ന വളരെയേറെ കാര്യങ്ങളുണ്ട്. എന്നാൽ അവ ചെയ്യുന്നതുകൊണ്ട് ഒരു കാര്യവും സാധിക്കാനില്ല, പ്രയോജനമൊന്നുമില്ല. എന്നാൽ പിന്നെ ചെയ്യാതിരിക്കുന്നതല്ലേ നല്ലത്? നമ്മുടെ ഇടപാടുകളിൽ കരുതേണ്ട രണ്ട് പ്രമാണങ്ങളാണ് നാം ഇവിടെ കാണുന്നത്. ക്രൈസ്തവ സ്വാതന്ത്ര്യത്തിൽപ്പെട്ടതും ചെയ്യാവുന്നതുമായ കാര്യങ്ങളുണ്ട്. ഒരു കാര്യം ചെയ്യാമോ എന്ന് മാത്രമല്ല, ഫലം എന്താണെന്ന് കൂടി നോക്കണം. ക്രൈസ്തവ സ്വാതന്ത്ര്യമെന്ന് പറയുന്ന പലതും ചെയ്യാനുള്ളത് മാത്രമല്ല, ചെയ്യാതിരിക്കാനുമുള്ളതാണ്. ഇതരന്മാർക്ക് പ്രയോജനകരമല്ലാത്തത് ചെയ്യാവുന്നതാണെന്ന് തോന്നിയാലും ഫലത്തിൽ മറ്റുള്ളവരെ പ്രതികൂലമായി ബാധിച്ചാൽ അത് പ്രയോജനകരമല്ല, അത് ചെയ്യാനും പാടില്ല. ഒരു കാര്യം ചെയ്യാമോ എന്ന് മാത്രം ചിന്തിക്കാതെ കർത്താവിന് പ്രസാദകരമാണോ എന്നും കൂടി നോക്കണം. ഇവിടെ പറയുന്നു അധീനനാകയില്ല എന്ന്. ഒരു കാര്യം ചെയ്യാവുന്നതാണെന്ന പേരിൽ ചെയ്തു കഴിയുമ്പോൾ അത് നമ്മുടെ ആത്മനിയന്ത്രണത്തെ ബാധിക്കുമെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യം അടിമത്വമായി മാറിക്കഴിഞ്ഞു. സകലവും ചെയ്യുവാൻ എനിക്ക് കഴിയുമെങ്കിലും ഞാൻ അധീനനോ അടിമയോ ആകെയില്ല എന്നാണ് പറയുന്നത്. ദുർനടപ്പിനെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് അപ്പോസ്തോലൻ ഇവിടെ പ്രസ്താവിക്കുന്നത്. ഗ്രേക്കർക്കും റോമാക്കാർക്കും പരസംഗം അതിൽ തന്നെ ഒരു തെറ്റല്ല എന്ന വിചാരമാണ് ഉണ്ടായിരുന്നത്. ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുന്നതുപോലെ മാത്രമേയുള്ളൂ പരസംഗവും എന്നായിരുന്നു അവരുടെ ചിന്ത. ഈ വിഷയത്തിൽ, അതായത് ഒരു വിശ്വാസിക്ക് വളരെയേറെ കാര്യങ്ങൾ ചെയ്യാം എന്നാൽ എല്ലാം പ്രയോജനമുള്ളതല്ല എന്ന വിഷയത്തിൽ അനേകം കാര്യങ്ങൾ എനിക്ക് പറയുവാൻ സാധിക്കും. എന്നാൽ പൌലോസ് ഇവിടെ ഒരു കാര്യം പറയുന്നത് മാത്രം ശ്രദ്ധിക്കാം. 13 ഭോജ്യങ്ങൾ വയറ്റിനും വയറ് ഭോജ്യങ്ങൾക്കും ഉള്ളത്, എന്നാൽ ദൈവം ഇതിനെയും അതിനെയും ഇല്ലായ്മയാക്കും. ശരീരമോ ദുർനടപ്പിനല്ല, കർത്താവിനത്രേ, കർത്താവ് ശരീരത്തിനും. പ്രകൃത്യ വിശപ്പ് ശാരീരികമായ ഒരാവശ്യമാണ്. ഭക്ഷണവും വയറും തമ്മിലുള്ള ബന്ധം ഒരിക്കൽ അവസാനിക്കുന്നതാണ്. വിശപ്പടക്കാനുള്ള താൽപര്യം പോലെയല്ല ദുർനടപ്പിനുള്ള അഭിലാഷം നിറവേറ്റുന്നത്. ശരീരത്തിന് കർത്താവുമായുള്ള ബന്ധം നിത്യമാണ്. പതിവൃത്യ ഭംഗവും ഭക്ഷണവും ഒരുപോലെ ശരീരത്തിന്റെ രണ്ടാവശ്യങ്ങളായി മാത്രം കരുതിയാൽ പോരാ. ആദ്യത്തേത് ദൈവം വിലക്കിയിരിക്കുന്നതും സദാചാരത്തെ ബാധിക്കുന്നതുമാണ്. ശരീരം കർത്താവിന്റെ ഹിതപ്രകാരം മാത്രം ഉപയോഗിക്കാനുള്ളതാണ്. നമ്മുടെ ഭക്ഷണത്തിൽ ക്രിസ്തീയമായ ഒരു സ്വാതന്ത്ര്യമുണ്ട്, എന്നാൽ നമ്മുടെ ശരീരം കർത്താവിന്റെ വകയാണ്. 6:14-15 നാം വായിക്കുന്നത്, എന്നാൽ ദൈവം കർത്താവിനെ ഉയർപ്പിച്ചതുപോലെ നമ്മെയും തന്റെ ശക്തിയാൽ ഉയർപ്പിക്കും. നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിന്റെ അവയവങ്ങളാകുന്നു എന്നറിയുന്നില്ലയോ? ക്രിസ്തുവിന്റെ അവയവങ്ങളെ ഞാൻ എടുത്ത് വേശിയുടെ അവയവങ്ങൾ ആക്കാമോ? ഒരു നാളുമരുത്. ഇവിടെ പൌലോസ് കൊണ്ടുവരുന്നതായിട്ടുള്ള ചിന്ത വളരെ പ്രധാനപ്പെട്ടതാണ്. ഭോജ്യങ്ങൾ ഉയർക്കിയില്ല, എന്നാൽ ശരീരമുയർക്കും. യേശു കർത്താവിനെ ഉയർപ്പിച്ച അതേ ശക്തിയാണ് നമ്മെയും ഉയർപ്പിക്കുന്നത്. നമ്മുടെ ശരീരത്തിന്റെ മഹത്വവും പദവിയും ഇവിടെ വ്യക്തമാകുന്നു. വിശ്വാസികളുടെ ശരീരം കർത്താവിന്റെ ഹിതം നിറവേറ്റുവാൻ കർത്താവ് ഉപയോഗിക്കുന്നു. ഓരോ വിശ്വാസിയും ആത്മീകമായി ക്രിസ്തുവിന്റെ ശരീരമായ സഭയുടെ അംഗമാണ്. ക്രിസ്തുവിന്റെ അവയവം എടുത്ത് വേശ്യയുടെ അവയവമാക്കുന്നത് എങ്ങനെ എന്നിവിടെ ചോദിക്കുന്നു. നമ്മുടെ ശരീരം കർത്താവിന്റെ വകയാകയാൽ പരസംഗത്തിനായി വിട്ടുകൊടുക്കുന്നത് എങ്ങനെയെന്നാണ് പരാമർശിക്കുന്നത്. അശുദ്ധവും അവിഹിതവുമായ കാര്യത്തിന് ശരീരത്തെ വിധേയപ്പെടുത്തുന്നത് ഗുരുതരമായൊരു തെറ്റാണ്. വിവാഹത്തിനു മുൻപും വിവാഹബന്ധത്തിന് വെളിയിലും ലൈംഗികമായി ബന്ധപ്പെടുന്നതിന് ഒരുവിധത്തിലും ന്യായീകരിക്കുവാൻ സാധ്യമല്ല, അത് പാപമാണ്. സ്വവർഗരതിയും ഈ പറഞ്ഞതുപോലെ ദുർനടപ്പാണ്, പാപമാണ്. 16 വേശിയോട് പറ്റിച്ചേരുന്നവൻ അവളുമായി ഏക ശരീരമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഇരുവരും ഒരു ദേഹമായിത്തീരുമെന്നുണ്ടല്ലോ. കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏകാത്മാവാകുന്നു. ദുർനടപ്പ് വിട്ടുകൊടുവീൻ. മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപവും ശരീരത്തിന് പുറത്താകുന്നു. ദുർനടപ്പുകാരനോ സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു. പ്രിയ സുഹൃത്തെ, ദുർനടപ്പിൽ ജീവിച്ചുകൊണ്ട് ഒരു ദൈവപൈതലായിരിക്കുവാൻ താങ്കൾക്ക് സാധ്യമല്ല. അസാൻമാർഗികമായി ജീവിക്കുന്ന വ്യക്തികൾ സഭയിൽ പല സ്ഥാനങ്ങളും വഹിക്കുന്നത് ഇന്ന് സർവ്വസാധാരണമാണ്. എന്നാൽ ദൈവം അവരെ അംഗീകരിക്കില്ല. ഉൽപ്പത്തി പുസ്തകം 2:24 വാക്യത്തിൽ ഭാര്യ ഭർത്താക്കന്മാരെ ഉദ്ദേശിച്ചാണ് ഏകദേഹമായി തീരും എന്ന് പറഞ്ഞിരിക്കുന്നത്. വേശ്യയുമായി ചേരുമ്പോഴും ഈ ഐക്യം വിഷയമായി തീരുന്നു. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ അനുവദനീയമായ വേഴ്ച വേശ്യയുമായി നടക്കുമ്പോൾ മാംസദാഹം തീർക്കുക എന്ന നിലയിൽ മാത്രമായി അധപ്പതിക്കുന്നു. വ്യഭിചാരകൃത്യം ആത്മാവിനെ ബാധിക്കയില്ല എന്നൊരു ചിന്താഗതി കൊരിന്തിലുണ്ടായിരുന്നു. അത് ശരീരത്തെയും ആത്മാവിനെയും ബാധിക്കുമെന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത്. 19-20 വാക്യങ്ങളിൽ ദൈവത്തിന്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. മന്ദിരമെന്ന് പറയുന്നത് അതിപരിശുദ്ധ സ്ഥലം എന്ന അർത്ഥത്തിലാണ്. അനേകം വിശ്വാസികൾക്കും ലഭിച്ചിട്ടില്ലാത്ത പ്രസക്തമായ ഒരു സത്യം ഇവിടെയുണ്ട്. നമ്മുടെ ശരീരങ്ങൾ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു. നമ്മുടെ ശരീരം ദൈവത്തിന്റെ വകയായതിനാൽ വ്യഭിചാരത്തിൽ നാം നമ്മുടെ ശരീരങ്ങളെ പങ്കുവയ്ക്കുവാൻ പാടില്ല. ദൈവത്തിന്റെ മന്ദിരമെന്ന് പറയുന്നതിനാൽ ദൈവം അധിവസിക്കുന്നതും ദൈവമഹത്വം വെളിപ്പെടുത്തുന്നതും ദൈവത്തിന്റെ ഔന്നത്യം പാലിക്കപ്പെടുന്നതുമായ സ്ഥലമെന്നർത്ഥം. ദൈവത്തെ മഹത്വപ്പെടുത്തുക, ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നാണ് പൗലോസ് പറയുന്നത്. ഇനിയും 7 പ്രവേശിച്ച് ചില കാര്യങ്ങൾ നാം ഒരുമിച്ച് ചിന്തിക്കുവാൻ പോകുകയാണ്. ഈ 7 വിവാഹത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് നാം ലൈംഗികത്വം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും. ഈ വിഷയത്തെക്കുറിച്ച് നാം ഇന്ന് കേൾക്കാറുള്ള സംസാരങ്ങളെല്ലാം തന്നെ വളരെ താണ നിലവാരത്തിലുള്ളതാണ്, അശ്ലീലം കലർന്ന സംസാരം. എന്നാൽ നാം ഇവിടെ വിശുദ്ധ പൗലോസ് പറഞ്ഞ വിഷയത്തിലാണ്. അതുകൊണ്ട് വളരെ മാന്യമായ രീതിയിലാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുവാൻ നാം ശ്രമിക്കേണ്ടത്. കഴിഞ്ഞ അധ്യായത്തിൽ വിവാഹവുമായി ബന്ധപ്പെടുത്തി പല കാര്യങ്ങൾ പൗലോസ് സംസാരിച്ചതിൽ വിവാഹ ബന്ധത്തിൽ ലൈംഗികത്വത്തിനുള്ള സ്ഥാനത്തെക്കുറിച്ച് പറയുകയുണ്ടായി. അതിന്റെ വെളിച്ചത്തിൽ പല ആത്മീക സത്യങ്ങളും പൗലോസ് ചർച്ച ചെയ്തിരുന്നല്ലോ. നമ്മുടെ ശരീരങ്ങൾ ദൈവത്തിന്റെ വകയാണെന്നും പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു എന്നും പൗലോസ് തറപ്പിച്ചു പറഞ്ഞത് നിങ്ങൾ ഓർക്കുമായിരിക്കുമല്ലോ. നമ്മുടെ ശരീരങ്ങളെ ദൈവനാമ മഹത്വത്തിനായി ഉപയോഗിക്കേണ്ടതുണ്ട്. ദൈവനാമ മഹത്വത്തിനല്ലാത്ത ഒന്നിനും ശരീരത്തെ ഉപയോഗിച്ചുകൂടാ എന്ന് ചുരുക്കം. 7:1 നിങ്ങൾ എഴുതി അയച്ച സംഗതികളെക്കുറിച്ച് എന്റെ അഭിപ്രായം എന്തെന്നാൽ സ്ത്രീയെ തൊടാതിരിക്കുന്നത് മനുഷ്യന് നല്ലത്. ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് പൗലോസിന് കൊരിന്ത്യയിലെ വിശ്വാസികൾ ഒരു കത്തെഴുതിയിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. അവർ ചോദിച്ച ചോദ്യം നമ്മുടെ കൈവശമില്ല. എന്നാൽ പൗലോസ് അവർക്ക് അയച്ച മറുപടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിലേക്ക് വരുവാൻ പൗലോസ് ഒരു നീണ്ട സമയം തന്നെ എടുക്കുകയുണ്ടായി. ഒന്നാമത് അവരുടെ ഇടയിലെ ഭിന്നിപ്പിനെക്കുറിച്ചും മറ്റ് ദോഷങ്ങളെക്കുറിച്ചും അവൻ സംസാരിച്ചു. എന്തായിരുന്നാലും വിവാഹം എന്ന വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുവാൻ അവൻ മടിയൊന്നും കാണിക്കുന്നില്ല. അവൻ ധൈര്യത്തോടും തുറന്നും കാര്യങ്ങൾ സംസാരിക്കുന്നു. ഉള്ള കാര്യങ്ങൾ പറയുന്നതിൽ പൗലോസിന് ഒരു സങ്കോചവുമില്ല. വചനത്തിലേക്ക് പ്രവേശിക്കുന്നതിനു മുൻപ് മുഖവരിയായി 2 പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത് ഒരു ചോദ്യം, പൗലോസ് വിവാഹിതനായിരുന്നോ? നല്ല ചോദ്യമായിരിക്കുന്നില്ലേ? അനേകരും അറിയുവാൻ ആഗ്രഹിച്ചിരുന്ന പ്രശ്നം തന്നെയായിരിക്കും ഇല്ലേ? എന്നാൽ നമുക്ക് ആദ്യം തന്നെ അത് ഒന്ന് ചിന്തിക്കാം. ഞാനത് പറയുന്നതിന് മുമ്പ് പറയട്ടെ, എന്റെ അഭിപ്രായം പറഞ്ഞിട്ടുള്ളപ്പോൾ പലരും അതിനെ എതിർത്തിട്ടുണ്ട്, പലരും അനുകൂലിച്ചിട്ടുണ്ട്. എപ്പോഴും അങ്ങനെയാണല്ലോ അല്ലേ? ഏതായാലും ശ്രദ്ധിച്ചാട്ടെ, പൗലോസ് വിവാഹം കഴിച്ചിരുന്നില്ല എങ്കിൽ അവന്റെ വിശദീകരണങ്ങൾ വെറും സിദ്ധാന്തങ്ങൾ മാത്രമായിരുന്നു എന്ന് നമുക്കറിയാം. അനുഭവത്തിൽ നിന്നുമല്ല അവൻ സംസാരിക്കുന്നത്. പൗലോസ് അങ്ങനെ ചെയ്തിരുന്നില്ല എന്നതോർക്കണം. പൗലോസ് എല്ലായ്പ്പോഴും അനുഭവത്തിൽ നിന്നുമാണ് സംസാരിച്ചിട്ടുള്ളത്. ഒരു വിഷയത്തെക്കുറിച്ച് അനുഭവജ്ഞാനം ഇല്ലാത്ത ഒരു വ്യക്തിയെ തെരഞ്ഞെടുത്ത് ആ വിഷയത്തെക്കുറിച്ച് എഴുതിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവിന്റെ മാർഗമല്ല. ഇത് ഈ വിഷയത്തിൽ മാത്രമല്ല, മിക്കവാറും എല്ലാ വിഷയങ്ങളിലും സത്യമാണ്. 7 അടിസ്ഥാനത്തിൽ പൗലോസ് വിവാഹിതനായിരുന്നില്ല എന്ന് എല്ലായ്പ്പോഴും കരുതി വന്നിരുന്നു. അവിടെ നാം വായിക്കുന്നത്, സകല മനുഷ്യരും എന്നെപ്പോലെ ആയിരിക്കണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു, എങ്കിലും ഒരുവന് ഇങ്ങനെയും ഒരുവന് അങ്ങനെയും താൻ താന്റെ കൃപാവരം ദൈവം നൽകിയിരിക്കുന്നു. പൗലോസ് വിവാഹിതനല്ലായിരുന്നു എന്ന് നാം കരുതുന്ന പക്ഷം തുടർന്നുള്ള വാക്യം കൂടി നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിവാഹം കഴിയാത്തവരോടും വിധവമാരോടും അവർ എന്നെപ്പോലെ പാർത്തുകൊണ്ടാൽ അവർക്ക് കൊള്ളാം എന്ന് ഞാൻ പറയുന്നു. ഇത് കേൾക്കുമ്പോൾ ചിലർ പറഞ്ഞെന്ന് വന്നേക്കാം, അവൻ അവിവാഹിതനാണെന്നല്ലേ ഇവിടെ പറയുന്നത് എന്ന്. സമ്മതിച്ചു, അവൻ വിവാഹം കഴിച്ചിട്ടില്ല എന്ന് തന്നെ നമുക്കറിയാം എന്നിരിക്കട്ടെ. എന്നാൽ ഇവിടെ 2 ആളുകളെക്കുറിച്ച് അവൻ പറയുന്നത് അവഗണിക്കുവാൻ സാധ്യമല്ലല്ലോ. വിവാഹം കഴിയാത്തവരും വിധവമാരും, അതായത് ജീവിത പങ്കാളി മരിച്ചുപോയ പുരുഷനോ സ്ത്രീയോ എന്ന അർത്ഥത്തിലാണ് വിധവ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്നുകിൽ അവൻ വിവാഹം കഴിക്കാത്തവനായിരിക്കാം, അല്ലെങ്കിൽ ഒരു വിധുരൻ ആകാം. പൌലോസിന്റെ പശ്ചാത്തലത്തിന്റെ വെളിച്ചത്തിലും അവൻ ആരായിരുന്നു എന്നതിലും പൌലോസ് എല്ലായ്പ്പോഴും ഒരു അവിവാഹിതനായിരുന്നു എന്ന് ചിന്തിക്കുക പ്രയാസമുള്ള കാര്യം തന്നെയാണ്. പൌലോസ് സന്നിധി സംഘത്തിലെ ഒരംഗമായിരുന്നു. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 26 അധ്യായത്തിന്റെ 10 വാക്യത്തിൽ പൌലോസ് പറഞ്ഞിരിക്കുന്നത്, അത് ഞാൻ യെരുശലേമിൽ ചെയ്തിട്ടുമുണ്ട്. മഹാപുരോഹിതന്മാരോട് അധികാരപത്രം വാങ്ങി വിശുദ്ധന്മാരിൽ പലരെയും തടവിലാക്കി അടച്ചു. അവരെ നിഗ്രഹിക്കുന്ന സമയം ഞാനും സമ്മതം കൊടുത്തു. അവർക്കെതിരെ സമ്മതം കൊടുക്കുവാൻ അവന് എങ്ങനെ സാധിച്ചു? അതെ, സന്നിധി സംഘത്തിലെ അവന്റെ വോട്ട് കൊണ്ട് അങ്ങനെ ചെയ്തു. അവൻ സന്നിധി സംഘത്തിലെ അംഗമായിരുന്നു എന്നതിന്റെ തെളിവ് അത്രേ അത്. സന്നിധി സംഘത്തിലെ ഒരു അംഗം എന്ന നിലയ്ക്ക് പൌലോസ് വിവാഹിതനായിരുന്നു എന്ന് കരുതാവുന്നതാണ്. കാരണം സംഘത്തിലെ ഒരു അംഗമാകുവാനുള്ള വ്യവസ്ഥ അതും കൂടിയായിരുന്നു. യഹൂദ യുവാക്കന്മാർ വിവാഹിതരാകുവാൻ പ്രത്യേക സമ്മർദ്ദം ചെലുത്തിയിരുന്നു. അവരുടെ മതഗ്രന്ഥമായ മിഷ്ണയിൽ പറയുന്നത് യുവാക്കൾ 18 വയസ്സിൽ വിവാഹിതരാകണം എന്നത്രേ. 20 വയസ്സായിട്ടും വിവാഹം കഴിഞ്ഞില്ലെങ്കിൽ പാപമായി ഗണിച്ച അവസ്ഥ പോലുമുണ്ട്. ഭാര്യയില്ലാത്ത യഹൂദൻ മനുഷ്യനല്ല എന്ന് റബ്ബിമാരുടെ ഇടയിൽ ഒരു പഴഞ്ചൊല്ല് നടപ്പായിരുന്നു. പൌലോസ് ഒരു സമയത്ത് വിവാഹിതനായിരുന്നു എന്നുള്ളതിന്റെ തിരസ്കരിക്കാനാവാത്ത തെളിവത്രേ ഇതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും, വിവാഹം കഴിക്കാത്ത ഒരു വിധുരനായിരുന്നു പൌലോസ് എന്നത് നിസ്സംശയം പറയാവുന്നതത്രേ. ഈ വിഷയത്തിൽ ഒരു ഉപദേശം സ്ഥാപിക്കുവാൻ ശ്രമിക്കാതിരുന്നാൽ മതി. 1 കൊരിന്ത്യർ 9 അധ്യായത്തിന്റെ 5 വാക്യത്തിൽ നാം വായിക്കുന്നത്, ശേഷം അപ്പോസ്തോലന്മാരും കർത്താവിന്റെ സഹോദരന്മാരും കേഭാവും ചെയ്യുന്നതുപോലെ ഭാര്യയായ ഒരു സഹോദരിയുമായി സഞ്ചരിപ്പാൻ ഞങ്ങൾക്ക് അധികാരമില്ലയോ? ഞാൻ ചിന്തിക്കുന്നത് പൌലോസ് ഇവിടെ പറയുന്നത്, എനിക്ക് വേണമെങ്കിൽ ഇനിയും വിവാഹം കഴിക്കാവുന്നതാണ്, അത് ചെയ്യുവാൻ എനിക്ക് അനുവാദമുണ്ട് താനും. എന്നാൽ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവം എനിക്ക് തന്നിട്ടുള്ള ശുശ്രൂഷയിൽ ഒരു സ്ത്രീയെ എന്റെ കൂടെ കൊണ്ടു നടക്കാൻ സാധിക്കില്ല എന്ന കാര്യം ഞാൻ അതിനായി ഒരുങ്ങുന്നില്ല. നേരത്തെ ഏതോ നല്ല സ്ത്രീയെ പൌലോസ് ഭാര്യയായി സ്നേഹിച്ചിരുന്നു എന്നും അവർ അന്യോന്യം സ്നേഹം കൈമാറിയിരുന്നു എന്നുമാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എഫെസ്യ ലേഖനം 5 അധ്യായത്തിന്റെ 25 വാക്യത്തിൽ അവൻ വളരെ ആർദ്രമായി വിവാഹബന്ധത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ, അതെ, ക്രിസ്തുവും സഭയെ സ്നേഹിച്ച് തന്നെത്താൻ ഏൽപ്പിച്ചതുപോലെ. പൌലോസ് വിവാഹിതനല്ലായിരുന്നു എന്ന് വിശ്വസിക്കുന്ന അനേകം വ്യാഖ്യാതാക്കൾ ഉണ്ടെന്നുള്ള വസ്തുത ഞാൻ മറന്നു കളയുന്നില്ല. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത് പൌലോസ് വിവാഹിതനായിരുന്നു എന്നത്രേ. ഒരു വലിയ പങ്ക് വ്യാഖ്യാതാക്കളുടെ അഭിപ്രായം എന്തെന്നാൽ പൌലോസ് വിവാഹിതനായിരുന്നു, പിന്നീട് അവന്റെ ഭാര്യ മരിച്ചുപോയി എന്നത്രേ. ഒരിക്കൽ പോലും അങ്ങനൊരു സ്ത്രീയുടെ കാര്യം പൌലോസ് സൂചിപ്പിച്ചിട്ടില്ല എന്ന് നമുക്കറിയാം. എന്നാൽ വിവാഹബന്ധത്തെക്കുറിച്ച് വളരെ ഭംഗിയായും ആർദ്രതയോടും പൌലോസ് സംസാരിച്ചിരിക്കുന്നു. അവൻ വിവാഹിതനായിരുന്നു എന്ന് തന്നെ നമുക്ക് കരുതാവുന്നതാണ്. മുഖവരിയായി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന രണ്ടാമത്തെ കാര്യം ഒരു സംശയമല്ല, ഒരു പ്രസ്താവനയാണ്. ഒന്ന്, പൌലോസ് വിവാഹിതനായിരുന്നു എന്നുള്ളതായിരുന്നു. രണ്ടാമത്തേത്, ആ സമയത്തെ കൊരിന്ത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മനസ്സിലാക്കാതിരുന്നാൽ പൌലോസ് അവിവാഹിത ജീവിതം വിവാഹ ജീവിതത്തെക്കാൾ ഉന്നതമായി ചിത്രീകരിച്ചിരിക്കുന്നു എന്നുള്ള തെറ്റായ ധാരണയിൽ നാം ചെന്നെത്തുവാൻ സാധ്യതയുണ്ട്. മനസ്സിലായല്ലോ? നാം കൊരിന്തിന്റെ ആ കാലത്തെ സ്ഥിതി മനസ്സിലാക്കുന്നില്ല എങ്കിൽ പൌലോസ് അവിവാഹിത ജീവിതം വിവാഹ ജീവിതത്തെക്കാൾ ഉന്നതമായി ചിത്രീകരിച്ചിരിക്കുന്നു എന്നുള്ള തെറ്റായ ധാരണയിൽ നാം ചെന്നെത്തുവാൻ സാധ്യതയുണ്ട്. അവൻ സംസാരിക്കുന്നത് എന്തെന്ന് മനസ്സിലാക്കുവാൻ ഒരു വ്യക്തി ആദ്യം കൊരിന്തിലെ അന്നത്തെ സാഹചര്യം ആദ്യം മനസ്സിലാക്കണം. ഇനിയും ആ സാഹചര്യത്തെ മനസ്സിലാക്കുവാൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ശ്രമിക്കാം. അതെ, ദൈവം എത്ര അത്ഭുതകരമായിട്ടാണ് തന്റെ വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുന്നില്ലേ? പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ വചനത്തിനായിട്ട് വീണ്ടും ഞങ്ങളെ സ്തുതിക്കുന്നു. അതനുസരിച്ച് ജീവിപ്പാൻ അവിടുത്തെ കൃപ ഞങ്ങൾക്ക് തരണം. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെട്ടാലും.
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐ ഡി malayalamttb@radio882.com.
ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ഇനി പറയുന്ന നമ്പറിൽ വിളിച്ചാലും 1-860-425-5882. നമ്പർ ഒരിക്കൽ കൂടി: 1-860-425-5882.
ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
ഓ